വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായമാകുന്നുവല്ലോ നാം ഇന്നലെ പഠിക്കുവാൻ ആരംഭിച്ചത്. അത് നാം പഠിച്ചു. ഇന്ന് 4-ാം അധ്യായത്തിൻ്റെ 13 വാക്യങ്ങളാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ സാത്താനാൽ യേശു പരീക്ഷിക്കപ്പെട്ടു. നമുക്കെല്ലാവർക്കും ഉണ്ടാകാറുള്ളതുപോലെയുള്ള മനുഷ്യ സഹജമായ പരീക്ഷകളായിരുന്നു അവ. 3 വിധത്തിലുള്ള പരീക്ഷകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവയിൽ മനുഷ്യർക്കുണ്ടാകാവുന്ന എല്ലാ പരീക്ഷകളെയും ഉൾപ്പെടുത്താവുന്നതാണ്. 1-ാമതായി, സാത്താൻ യേശുവിനോട് ആവശ്യപ്പെടുന്നത് കല്ല് അപ്പമാക്കി തീർക്കുവാനാണ്. അത് ശരീരത്തിൻ്റെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്തുന്നതിനാണ്. 2 അപ്പം ഉണ്ടാക്കിയത് കൊണ്ട് എന്താണ് തെറ്റ്? അപ്പത്തിൽ യാതൊരു തെറ്റുമില്ല. അപ്പം ജീവന് അത്യാവശ്യമായ കാര്യമാണ്. ശരീരത്തിന് ആഹാരത്തിൻ്റെ ആവശ്യമുണ്ട്. യേശു ഭക്ഷണം കഴിക്കാതിരിക്കുവാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ പലതായല്ലോ. പിന്നെ അല്പം ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇവിടെ ഇതിനെ പരീക്ഷയെന്നും തെറ്റെന്നും ഒക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? തൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി തനിക്കുള്ള വലിയ ശക്തിയെ ഉപയോഗിക്കുന്നത് സ്വാർത്ഥതയായിരിക്കും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന ശ്രേഷ്ഠമായ പ്രമാണത്തിൽ ഉൾക്കൊള്ളുന്ന സത്യം അവൻ വെളിപ്പെടുത്തേണ്ടതാണ്. തികച്ചും ഭൗതിക ചിന്തയിൽ മാത്രം മുഴുകിയിരിക്കുന്ന ഇന്നത്തെ കാലത്തിന് വിപരീതമാണ് ഈ ചിന്താഗതി. ശരീരത്തിൻ്റെ ഭ്രമങ്ങളെ, ചാബല്യങ്ങളെ സംതൃപ്തിപ്പെടുത്തുവാൻ മാത്രമാണല്ലോ മനുഷ്യൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ആരെ ചവിട്ടി അരച്ചാലും ജീവിത മൂല്യങ്ങളെ വലിച്ചെറിഞ്ഞാലും സാരമില്ല എന്ന ചിന്താഗതിയോടുള്ള ഒരു പോക്ക്. എനിക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകൾ കൊണ്ട്, എൻ്റെ സ്വാധീനം കൊണ്ട്, സ്ഥാനങ്ങൾ കൊണ്ട് എങ്ങനെങ്കിലും എനിക്കും തലമുറകൾക്കും സുഖമായി കഴിയണം. ഭൗതിക ചിന്തയിൽ മാത്രം മുഴുകിയുള്ള മനുഷ്യൻ്റെ പോക്ക് അപകടകരം തന്നെ. എന്തിനു വേണ്ടിയാണ് ഇന്ന് മനുഷ്യർ ഓടുന്നത്? പണമുണ്ടാക്കണം, സുഖമായി ജീവിക്കണം, പ്രശസ്തി ഉണ്ടാകണം. നമ്മുടെ സമൂഹം നശിച്ചത് തന്നെ ഈ ചിന്താഗതി കൊണ്ടാണ്. പണമുണ്ട്, സുഖ സൗകര്യങ്ങൾക്കുള്ള ഉപാധിയുണ്ട്, പ്രശസ്തിയുണ്ട്, പക്ഷെ സമാധാനമില്ല. നമ്മുടെ മതേതര സമൂഹത്തിലെ ആധുനിക മനുഷ്യൻ പറയുന്നത് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നത്രേ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതോടെ സകലവും അവസാനിക്കുകയാണ്. ഒരു പ്രത്യാശയുമില്ല, ഒരു വിശ്വാസ പ്രമാണമില്ലാത്ത മതേതര സമൂഹത്തിൻ്റെ ശാപമാണ് സ്വാർത്ഥത എന്നുള്ളത്. അയ്യയ്യോ, ഇതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പറയാൻ തന്നെ പേടിയാകുന്നു. അനേകരും ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യം കാണിക്കുന്നത് പോലും ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്. അതിനെ മുതലെടുക്കുന്ന ആത്മീയ ആചാര്യന്മാർ ഉണ്ടെന്നുള്ളതാണ് വിചിത്രം. ദൈവം എനിക്ക് തന്നിട്ടുള്ള താലന്തുകളെ എൻ്റെ സുഖത്തിനും പണസമ്പാദനത്തിനും പ്രശസ്തിക്കുമായി ഉപയോഗിക്കുന്ന പക്ഷം താങ്കൾ പരീക്ഷയിൽ വീണ് കഴിഞ്ഞിരിക്കുകയാണ്. വിവിധ വരങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്? സാത്താൻ താങ്കളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പരീക്ഷയെ അഭിമുഖീകരിക്കുക വഴി നമ്മുടെ കർത്താവ് ലോകത്തിൻ്റെ വളരെ പ്രചാരത്തിലുള്ള ഒരു തത്വശാസ്ത്രത്തെ തകിടം മറിക്കുകയാണ് ചെയ്തത്. പലരും ചിന്തിക്കുന്നത് പണമില്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഭക്ഷണമില്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്, മണിമാളികകളില്ലാതെ എങ്ങനെ ജീവിക്കും, കാറും അതുപോലെ ഉള്ള ഓരോന്നുമില്ലാതെ എങ്ങനെ യാത്ര ചെയ്യും. യേശു പറഞ്ഞു, ഇതിനേക്കാളൊക്കെ വളരെ ഉന്നതമായിട്ടുള്ളത് വിട്ടിട്ടാണ് നാം ഇതിൻ്റെയൊക്കെ പിൻപേ ഓടുന്നതെന്ന്. 2-ാമതായി, സാത്താൻ ലോകത്തിലെ രാഷ്ട്രങ്ങൾ യേശുവിന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് ശക്തി ആർജിക്കുന്നത്? അതെ, മൃഗീയമായ ബലപ്രയോഗം മൂലവും രാഷ്ട്രീയമായ വടംവലിയിൽ കൂടിയും. യുദ്ധമെന്ന് പറയുന്നത് ഒരു ജീവിത മാർഗമായിരിക്കുകയാണ്. ജനങ്ങളെ ഇളക്കിവിടുന്ന ചാട്ടകളാണ് വെറുപ്പും ഭയവും. ഇത് സാത്താന്യമാണ്, പൈശാചികം. ഈ വ്യവസ്ഥകൾ അനുസരിച്ച് ലോകത്തിലെ രാജ്യങ്ങൾ നൽകാമെന്ന് സാത്താൻ വാഗ്ദാനം ചെയ്യുന്നു. അധികാരത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടം ദൈവികമാണെന്ന് താങ്കൾ കരുതുന്നുവോ? അത് ഏത് തലത്തിലാകുന്നുവെങ്കിലും പൈശാചികമാണ്. സഭയിലാണെങ്കിലും സമൂഹത്തിലാകുന്നെങ്കിലും രാജ്യത്താണെങ്കിലും അത് പൈശാചികമാണ്. ഭീകര പ്രവർത്തനങ്ങൾ തന്നെ ശ്രദ്ധിക്കൂ. നിരപരാധികൾ 100 കണക്കിന് കൊല്ലപ്പെടുന്നു. മനുഷ്യത്വം നഷ്ടപ്പെട്ട മനുഷ്യൻ ഘോര യുദ്ധം നടത്തുന്നു. മറ്റുള്ളവരെ അടക്കി വാഴുവാനുള്ള മനുഷ്യൻ്റെ പ്രവണത എത്ര നീചമാണ്. അത് ദൈവികമല്ല. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് അവരിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് നിർവഹിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. ഈ പരീക്ഷ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ മനുഷ്യർ രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 3:3 ഞാൻ വായിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ഉത്തരം ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് പോലെ തോന്നുന്നില്ലേ? നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. തുടർന്ന് വിശുദ്ധ പൗലോസ് നമ്മോട് പറയുന്നത്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. 2 കൊരിന്ത്യർ 10:3-5 ഞാൻ വായിച്ചത്. 3, ദേവാലയ ഗോപുരത്തിൽ നിന്നും താഴേക്ക് ചാടുവാൻ പറഞ്ഞുകൊണ്ടാണ് സാത്താൻ യേശുവിനെ പരീക്ഷിച്ചത്. യേശു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നില്ലേ? തൻ്റെ വ്യക്തിത്വത്തെയും ദൗത്യത്തെയും കുറിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ മതിപ്പുണ്ടാക്കാൻ തക്കതായ ഒരു പരിപാടിയായി സാമാന്യ ബുദ്ധിയിൽ തോന്നാവുന്ന ഒരു പ്രവർത്തനം. എന്നാൽ യേശു തൻ്റെ സിംഹാസനത്തിന് വേണ്ടി ഒരു കുറുക്കുവഴി തിരഞ്ഞെടുക്കുകയല്ല ഉണ്ടായത്. അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യുമായിരുന്നില്ല. മഹത്വത്തിൻ്റെ കിരീടം തലയിൽ അണിയുന്നതിനു മുൻപ് അവൻ ഒരു മുൾക്കിരീടം അണിയേണ്ടതുണ്ട്. എങ്ങനെങ്കിലും ഒറ്റച്ചാട്ടത്തിന് സകലവും കൈയടക്കുവാനുള്ള മനുഷ്യൻ്റെ ശ്രമമല്ലേ നാം കാണുന്നത് ഈ പരീക്ഷയിൽ? ഒരു ഭക്തൻ ഇപ്രകാരം പറയുകയുണ്ടായി, ദൈവത്തെ നിന്ദിക്കുന്ന 2 വിധങ്ങളുണ്ട്. 1, അവിടുത്തെ ശക്തിയെ അവഗണിക്കുക. 2, അതിന്മേൽ അവിവേകമായ സ്വാതന്ത്ര്യം എടുക്കുക. ഇത് 2 പാപമാണ്. ഒന്നും ചെയ്യാതെ ഇരുന്നു കൊണ്ട് ആകാശത്തിലെ പറവകളെ പുലർത്തുന്നവൻ നമ്മെയും സംരക്ഷിക്കുമെന്ന് വിളിച്ചു പറയുക എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ ദൈവം പറയുന്നത് മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും എന്നത്രേ. ഉദാഹരണത്തിന്, അന്യഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ പോകുന്ന ഒരു സുവിശേഷകൻ, ഒരു പ്രവർത്തകൻ താൻ പോകുന്ന സ്ഥലത്തെ ഭാഷ പഠിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ദൈവം അവനെ സഹായിക്കും. നാം ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്, കളിപ്പാവകളല്ല. തൻ്റെ പിതാവായ അദോനിരാം ജെറ്റ്സൺ ബർമയിൽ കഷ്ടത അനുഭവിച്ചതിനെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം ഡോക്ടർ എഡ്വേർഡ് ജെറ്റ്സൺ ഇപ്രകാരം പറഞ്ഞു, കഷ്ടപ്പെടാതെ നാം വിജയത്തിലെത്തുന്നുവെങ്കിൽ അതിൻ്റെ കാരണം നമുക്ക് മുൻപ് മറ്റുള്ളവർ കഷ്ടത അനുഭവിച്ചു എന്നുള്ളതാണ്. കഷ്ടത അനുഭവിച്ചിട്ടും വിജയിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ശേഷം മറ്റു ചിലർ വിജയം വരിക്കും എന്നതും തീർച്ചയാണ്. തെറ്റായതും ബാലിശമായതുമായ ഒരു ആത്മീയ നിലപാടിനെ യേശു ത്യജിക്കുകയാണ് ഉണ്ടായത്. അവൻ്റെ മറുപടി തകർത്ത് തരിപ്പണമാക്കുന്ന വിധത്തിലായിരുന്നു. നിങ്ങൾ മസായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. ആവർത്തന പുസ്തകം 6:16. വാസ്തവത്തിൽ തന്നെ ത്യജിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത തൻ്റെ പിതൃനഗരമായ നസറത്തിലാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത്. ഇനിയും യേശുവിൻ്റെ പരീക്ഷകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം തന്നെ നമുക്കൊന്ന് വായിച്ച് പഠിക്കാം. 4:1-2 ഞാൻ ആദ്യം വായിക്കാം, ശ്രദ്ധിച്ചാട്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവൻ വിശന്നു. സമാപലോകന സുവിശേഷങ്ങളിൽ, അതായത് ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ പരീക്ഷയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ കാരണം, യോഹന്നാൻ കർത്താവായ യേശുവിൻ്റെ ദൈവത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യേശുവിനെ ദൈവപുത്രനായിട്ടാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ സമാപലോകന സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അവൻ ഒരു മനുഷ്യനായി പരീക്ഷിക്കപ്പെട്ടു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മനുഷ്യപുത്രനായിട്ടാണ് അവനെ അവതരിപ്പിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 3:38 നാം വായിക്കുന്നത്, കൈനാൻ ഏനോശിൻ്റെ മകൻ, ഏനോഷ് ശേത്തിൻ്റെ മകൻ, ശേത്ത് ആദാമിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ. ക്രിസ്തുവിൻ്റെ വംശം ആദാമിൽ നിന്ന് ആരംഭിക്കുന്നതായി പറഞ്ഞിരിക്കുന്ന മറിയയുടെ വംശാവലിയാണിത്. ആദാമിൻ്റെ മകനാകിയാൽ നാം അംഗങ്ങളായിരിക്കുന്ന മനുഷ്യവർഗത്തിൻ്റെ ആരംഭത്തിലേക്ക് അവനെ കൊണ്ടു ചെല്ലുന്നു. പാപം ചെയ്തിട്ടില്ല എന്നതൊഴിച്ചാൽ നമ്മെപ്പോലെ എല്ലാ കാര്യത്തിലും അവൻ മനുഷ്യനെന്ന നിലയിൽ പരീക്ഷിക്കപ്പെട്ടു. യേശുവിൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഭീതിപ്പെടുത്തുന്നതും ഭയാനകവുമായ ഒരു അന്ധകാരമുണ്ടായിരുന്നു. അത് നടുക്കുന്ന ഒരു സമസ്യ തന്നെയാണ്. അത് വിവരിക്കുവാൻ എന്നെക്കൊണ്ടാവില്ല എന്ന് ഞാൻ സമ്മതിച്ചേ മതിയാകൂ. എന്നാൽ അത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്ര അടുത്തേക്ക് താങ്കളെ കൊണ്ടുപോകുവാൻ എനിക്ക് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. അദൃശ്യവും മറഞ്ഞിരിക്കുന്നതുമായ ദുഷ്ടശക്തികൾ അവനെ വലയം ചെയ്തിരുന്നു. അന്ധകാരത്തിൻ്റെയും നാശത്തിൻ്റെയും ശക്തികൾ അവനെ ചുറ്റിയിരുന്നു. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെയാണ് യേശുവിന് തൻ്റെ പരീക്ഷയിൽ അഭിമുഖീകരിക്കേണ്ടി വന്നത്. അവൻ മനുഷ്യവർഗത്തിനു വേണ്ടി വിജയം വരിച്ചു. എനിക്കും താങ്കൾക്കും വേണ്ടി അവൻ വിജയം വരിച്ചു. കർത്താവിൻ്റെ പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതാനും പ്രാഥമിക കാര്യങ്ങൾ നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ദൈവപുത്രന് പരീക്ഷയെ അഭിമുഖീകരിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നിറയേണ്ടത് ആവശ്യമായിരുന്നു. പ്രിയ സുഹൃത്തെ, എൻ്റേതായ ശക്തിയിൽ ഈ ലോകത്തിൻ്റെ പരീക്ഷകളെ അഭിമുഖീകരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. അതിനുള്ള ശ്രമം നിർത്തിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിക്കാത്തതാണ് അനേകരുടെയും പരാജയം. നാം സ്വയം പരിശ്രമിക്കുമ്പോൾ അത് ജഡത്തിൽ ആശ്രയിക്കുകയാണ്. റോമലേഖനം 7:21 വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. അത് സത്യമാണെന്ന് സുഹൃത്തെ താങ്കൾ മനസ്സിലാക്കിയിട്ടില്ലേ? റോമലേഖനം 8:3-4 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അതുകൊണ്ട് ഗലാത്തിലേഖനം 5:16 പൗലോസ് പറഞ്ഞു നിർത്തുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. അതേ സുഹൃത്തെ, നമുക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. ആവർത്തന പുസ്തകം 8:2 ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദൈവം ഇസ്രായേൽ ജനത്തെ പരീക്ഷിക്കുകയായിരുന്നു. ദൈവം ആരെയും ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. പരീക്ഷിക്കപ്പെടുന്നതിന് മുൻപ് കർത്താവിനെ പരിശുദ്ധാത്മാവ് ഒരു മരുഭൂമിയിലേക്ക് നടത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. മർക്കോസ് പറഞ്ഞത് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു എന്നത്രേ. അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് പരീക്ഷ അന്വേഷിച്ച് ചെന്നതല്ല. ഗത്സമന തോട്ടത്തിൽ പോലും കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ എന്നവൻ പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ പരീക്ഷ 40 അവസാനത്തിലല്ല ആരംഭിച്ചത്, മറിച്ച് ലൂക്കോസ് പറയുന്നത് പിശാച് അവനെ 40 പരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നത്രേ. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല, അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു എന്നാണ്. മരുഭൂമിയിൽ വെച്ചുള്ള പരീക്ഷയ്ക്ക് ശേഷവും പിശാച് കർത്താവിനെ പരീക്ഷിക്കുന്നത് നിർത്തിയിരുന്നില്ല. ഗത്സമന തോട്ടത്തിൽ വെച്ച് പിശാചിൻ്റെ മറ്റൊരു ആക്രമണം ആകുന്നു നാം കാണുന്നത്. ഈ അധ്യായത്തിൻ്റെ 13 ലൂക്കോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടുമാറി. നാം അറിഞ്ഞിരിക്കേണ്ട വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സാത്താൻ ഒരു വ്യക്തിയാകുന്നു. ഒരു വലിയ പങ്ക് സഭാ ശുശ്രൂഷകന്മാർ പോലും സാത്താൻ ഒരു വ്യക്തിയാകുന്നു എന്ന് വിശ്വസിക്കുന്നില്ല എന്നതാണ് രസം. എന്നിരുന്നാലും തിരുവചനം വ്യക്തമായി പറയുന്നത് സാത്താൻ ഒരു വ്യക്തിയാകുന്നു എന്നത്രേ. അവൻ യേശു കർത്താവിനെ പരീക്ഷിച്ചപ്പോൾ ഒരു ശരീരമുള്ള രൂപത്തിലാണോ വന്നത്? ഒരു ആത്മാവായിട്ടാണോ അതോ വെളിച്ച ദൂതനെ പോലെയാണോ അവൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നത്? കർത്താവ് അവനെ മുഖാമുഖമായി കണ്ടു എന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. സാത്താൻ ഒരു വഞ്ചകനാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരിക്കൽ അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു നടക്കുന്ന അലറുന്ന സിംഹമാണ്. അടുത്ത സമയം കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും വഞ്ചിക്കേണ്ടതിനായി അവൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നു. കർത്താവിൻ്റെ പരീക്ഷയുടെ അർത്ഥം എന്താണ്? പരീക്ഷ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. പരീക്ഷിക്കുക എന്നതിന് പ്രേരിപ്പിച്ച് തിന്മയിൽ അകപ്പെടുത്തുക എന്ന അർത്ഥമുണ്ട്, അതായത് വഴിതെറ്റിക്കുക. തിന്മ ചെയ്യുന്നതിനായി ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കാമെങ്കിൽ അതിൻ്റെ അർത്ഥം അതിലേക്ക് ചായുവാൻ തക്കവണ്ണം ആ വ്യക്തിയിൽ എന്തോ ഉണ്ട് എന്നത്രേ. വ്യക്തി വഴങ്ങിക്കൊടുക്കേണ്ട എന്തെങ്കിലും ഇല്ലെങ്കിൽ അത് പരീക്ഷയായിരിക്കില്ല. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അതല്ല സത്യം. അവന് പറയുവാൻ കഴിഞ്ഞത്, ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കയില്ല, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യവുമില്ല. യോഹന്നാൻ സുവിശേഷം 14:30. സുഹൃത്തെ, താങ്കളുടെ അനുഭവം എനിക്കറിയില്ല, എന്നാൽ പിശാച് ഏത് സമയത്ത് എൻ്റെ അടുത്ത് വന്നാലും അവൻ എന്നിൽ കയറിപ്പറ്റുവാനുള്ള ഏതെങ്കിലും സ്ഥാനം കണ്ടെത്തുന്നു. നമ്മുടെ കർത്താവ് പരിശുദ്ധനും നിർദോഷനും നിഷ്കളങ്കനും പാപികളോട് വേർപെട്ടവനും ആയിരുന്നു. ക്രിസ്തുവിൻ്റെ പരീക്ഷ തിന്മ ചെയ്യുവാനായിട്ടുള്ള പരീക്ഷ അല്ലായിരുന്നു. പരീക്ഷ എന്ന വാക്ക് വേറൊരർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അതിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുകയാണ് ചെയ്തത്. പരിശോധിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ദൈവം ഇസ്രായേൽ ജനത്തെ 40 വർഷക്കാലം മരുഭൂമിയിൽ പരിശോധന കഴിക്കുകയാണ് ചെയ്തത്, ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവിടെ ഒരു ചോദ്യം ഉയർന്നു വരാവുന്നതാണ്: യേശു കർത്താവിന് ഉണ്ടായ പരീക്ഷയിൽ താൻ വീണുപോകുവാൻ സാധ്യത ഉണ്ടായിരുന്നോ? ഇല്ല, ഒരിക്കലും കർത്താവിന് വീഴ്ച സംഭവിക്കുമായിരുന്നില്ല. അങ്ങനെയെങ്കിൽ പിന്നെ അതൊരു യഥാർത്ഥ പരീക്ഷയായിരുന്നുവോ? ഇതൊരു പരിശോധനയായിരുന്നു. പുതിയ എല്ലാ വസ്തുക്കളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് പോലെയുള്ളൊരു പരിശോധന. ഉദാഹരണത്തിന് ടയറുകൾ, പുതിയ വാഹനങ്ങൾ എന്നിവയെല്ലാം പരിശോധിക്കാറുണ്ടല്ലോ. നമ്മുടെ ടെലിവിഷനിൽ പരസ്യം കാണിക്കുമ്പോൾ പുതിയ ഇരുചക്ര വാഹനങ്ങളും കാറുകളും മറ്റും എത്ര പരുക്കൻ റോഡിലൂടെ എന്തെല്ലാം പരീക്ഷണങ്ങൾക്കാണ് വിധേയപ്പെടുത്തി കാണിക്കുന്നത്, എത്രമാത്രം അത് ഈട് നിൽക്കും എന്ന് പൊതുജനങ്ങളെ മനസ്സിലാക്കുന്നുവോ അത്രമാത്രം അത് വിറ്റഴിയും. അത് നശിപ്പിച്ചു കളയുവാനല്ല പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്, അതിൻ്റെ മേന്മ കാണിക്കുവാനാണ്. കർത്താവായ യേശുക്രിസ്തു പരിശോധനയിൽ വീണുപോകുമായിരുന്നില്ല, എന്നാൽ തന്നെ ഇത് വാസ്തവമായ ഒരു പരിശോധന തന്നെയായിരുന്നു. അവൻ വീഴില്ല എന്നത് തീർച്ചയാണ്. അത് നമ്മെ ബോധ്യപ്പെടുത്തുവാൻ കൂടിയായിരുന്നു ഈ പരീക്ഷ. കർത്താവിൻ്റെ പരിശോധനയിൽ കൂടി നമുക്ക് വിശുദ്ധനും നിഷ്കളങ്കനും നിർമ്മലനും പാപികളിൽ നിന്ന് വേർപെട്ടവനും തന്നിൽ കൂടി ദൈവത്തിങ്കിലേക്ക് കടന്നു വരുന്നവരെ തക്ക സമയത്ത് സഹായിപ്പാൻ കഴിവുള്ള ഒരു രക്ഷകൻ ഉണ്ട് എന്ന് തെളിയിക്കപ്പെടുകയാണ് ചെയ്തത്. എബ്രായലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ. നമ്മെ ഒരിക്കലും പരീക്ഷിക്കാത്ത വിധത്തിലാകുന്നു കർത്താവ് പരീക്ഷിക്കപ്പെട്ടത്. നാം പരീക്ഷിക്കപ്പെടുമ്പോൾ എപ്പോഴും ഒരു തകരുന്ന സ്ഥാനമുണ്ട്. ആ പൊട്ടുന്ന സ്ഥാനത്ത് വന്ന് നാം പൊട്ടിക്കഴിയുമ്പോൾ സമ്മർദ്ദം മാറുന്നു. എന്നാൽ നമ്മുടെ കർത്താവിൽ നിന്നും ഈ പറഞ്ഞ സമ്മർദ്ദം ഒരിക്കലും മാറിയിരുന്നില്ല. സാത്താൻ എപ്പോഴും അവൻ്റെ പിൻപിൽ തന്നെ ഉണ്ടായിരുന്നു. സുഹൃത്തെ, പരീക്ഷിക്കപ്പെടുന്നു എന്നതിൽ തെറ്റൊന്നുമില്ല. പരീക്ഷയിൽ വീഴുന്നതാണ് തെറ്റ്, പാപത്തിന് വിധേയപ്പെടുന്നതാണ് തെറ്റ്. നമ്മുടെ കർത്താവ് പരീക്ഷയെ ജയിച്ചു, നമുക്കും പരീക്ഷയിൽ ജയിക്കുവാൻ സാധിക്കും. അവിടുന്ന് നമ്മോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് മാത്രം. മിസ്രയീമിൽ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ വെച്ച് യോസഫ് കഠിനമായി പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ ദൈവ സാന്നിധ്യ ബോധം പാപം ചെയ്യാതെ അവനെ കാത്തു. വിശുദ്ധന്മാർക്ക് പരീക്ഷ ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമായ കാര്യമാകുന്നു. പരീക്ഷ ഉണ്ടാകുമ്പോൾ പരീക്ഷയുമായി മല്ലടിക്കുവാൻ നാം തുനിയരുത്. ആ ചുമതല നമ്മുടെ കർത്താവിന് വിട്ടുകൊടുക്കുക. അവൻ താങ്കളെ വിജയത്തിലേക്ക് നയിക്കും. ഇനി നമുക്ക് 3-ാം വാക്യം നോക്കാം. അവിടെ നാം വായിക്കുന്നത്, അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുവാൻ പിശാച് കർത്താവിനോട് പറഞ്ഞില്ല. അപ്പം ജീവന് ആധാരമായിട്ടുള്ള അത്യാവശ്യ സംഗതിയാണ്. ഒരിക്കൽ കർത്താവ് 5000 പേരെയും വേറൊരിക്കൽ 4000 പേരെയും അപ്പം കൊണ്ട് പോഷിപ്പിച്ചു. ഹൗവ ഏദൻ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ നല്ലതെന്ന് കാണുകയും തിന്നുകയും ചെയ്തു. ഇതിനെ ജഡമോഹം എന്നാണ് യോഹനാൻ അപ്പോസ്തലൻ വിളിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ അവൻ ആഹാരം കഴിക്കണം. ഇന്ന് പലരുടെയും ജീവിത തത്വം അതാണ്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നതാണ് ജനസമൂഹത്തിൻ്റെ ചോദ്യം. അരി എവിടെ, തുണി എവിടെ, പറയൂ പറയൂ ഇല്ലേ? ഇത് ഭൂരിപക്ഷം ജനത്തിൻ്റെ ചിന്താഗതി മാത്രമാണ്. തങ്ങളുടെ ശരീരത്തിന് ജഡത്തിനാവശ്യമായ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുന്നതിനായി സത്യസന്ധത ഇല്ലാതിരിക്കുവാനും മോഷ്ടിക്കുവാനും പിടിച്ചു പറിക്കുവാനും ചൂതുകളിക്കുവാനും മദ്യം വിൽക്കുവാനും അതിൽ വിഷം കലർത്തുവാനും അല്ല, താങ്കൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിലും കൂടുതൽ എന്ത് അന്യായം കാണിക്കുവാനും മനുഷ്യൻ മടിക്കുകയില്ല. അല്പം ഒന്ന് ചിന്തിക്കൂ. സമൂഹത്തിന് എത്രമാത്രം ദോഷം വരുത്തുന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണ് പലരും സുഖിക്കുന്നത്. ഓർത്തിട്ട് തന്നെ എത്ര അസുഖകരമായ ഒരു ചിന്തയാണത്. തങ്ങളുടെ ആഡംബരത്തിനായി പണമുണ്ടാക്കുവാൻ ചാരിത്രം പോലും ബലിയർപ്പിക്കുന്ന എത്രയെത്ര യുവതികൾ, നൈമിഷിക സുഖത്തിനു വേണ്ടി സകല ജീവിത മൂല്യങ്ങളും ചവിട്ടി അരയ്ക്കുന്ന മനുഷ്യർ. ചിന്തിക്കുവാൻ തുടങ്ങിയാൽ തോല് പൊളിയും. മനുഷ്യനെ സംബന്ധിച്ച പിശാചിൻ്റെ താണ മനോഭാവമാണ് അവനെ ഹോവയോട് തൊക്കിന് പകരം തൊക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുത്തു കളയുമെന്ന് പറഞ്ഞപ്പോൾ വെളിപ്പെടുത്തിയത്. യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. യോബ് വഴങ്ങാഞ്ഞതിനാൽ അത് ശരിയല്ല എന്ന് തെളിയിക്കപ്പെട്ടു. സാത്താനെ തോൽപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് ആത്മാവിൻ്റെ വാളായ ദൈവവചനം ഉപയോഗിക്കുകയത്ര ചെയ്തത്. 4:4 വരുമ്പോൾ യേശു അവനോട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അടുത്തതായി പിശാച് യേശുവിനെ മാനസികമായ നിലയിൽ പരീക്ഷിക്കുകയാണ് ചെയ്തത്. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകും എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന കൺമോഹമാണിത്. ഏദൻ തോട്ടത്തിൽ ഹവ്വ തോട്ടത്തിൻ്റെ നടുവിൽ നിന്നിരുന്ന വൃക്ഷത്തിൻ്റെ ഫലം കാണുവാൻ ഭംഗിയുള്ളതെന്ന് കണ്ടു. പിശാച് യേശുവിനെ ഒരു മലയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും കാണിച്ചു കൊടുത്തിട്ട് അവ മുഴുവൻ നൽകാമെന്ന് പറയുന്നു. മഹത്തായ റോമാ സാമ്രാജ്യത്തിന് ചുറ്റുമുണ്ടായിരുന്ന രാജ്യങ്ങളെയാണ് ലോകത്തിലെ രാജ്യങ്ങളെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ക്രിസ്തു ക്രൂശിൻ്റെ പാതയിൽ കൂടി തൻ്റെ സിംഹാസനത്തിലേക്കുള്ള യാത്രയിലായിരുന്നു. ക്രൂശ് നമുക്ക് ഒഴിവാക്കാം എന്നതാണ് പിശാച് പറഞ്ഞതിൻ്റെ അർത്ഥം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്കും ഭോഷത്വം എന്നത്രേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. സിംഹാസനത്തിലേക്ക് ലളിതമായ ഒരു വഴി പിശാച് കാണിച്ചു കൊടുക്കുമ്പോൾ കഷ്ടതയുടെ മാർഗം തിരഞ്ഞെടുക്കുക എത്ര ഭോഷത്വമായിരുന്നു. ഇനിയും താങ്കളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം ഞാൻ പറയാം. ക്രിസ്തുവിനെ കൂടാതെ ഇവിടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പണിയുവാനുള്ള ശ്രമം സാത്താന്യമാണ്. 2 ഭരണാധിപന്മാർ മാത്രം, യേശു ക്രിസ്തുവും സാത്താനും. യേശു ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കുന്നില്ല എങ്കിൽ താങ്കൾ പിശാചിന് സ്ഥാനം കൊടുക്കുന്നു എന്നാണ് അർത്ഥമാകുന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അവസാനമായി കർത്താവ് ആത്മീയമായി പരീക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ച് 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു. തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം ജ്ഞാനം പ്രാപിപ്പാൻ അഭികാമ്യം എന്ന് ഹവ്വ കണ്ട് അതിനായി ആഗ്രഹമുള്ളവളായി തീർന്നു. ജീവനത്തിൻ്റെ പ്രതാപം എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഈ പരീക്ഷയെ വിളിച്ചിരിക്കുന്നത്. വിശ്വാസത്തെയും ആത്മാവിനെയും സംബന്ധിച്ച കാര്യമാണിത്. താൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തണമെന്ന് പിശാച് കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അവരെ കാണിച്ച് തെളിയിച്ചു കൊടുക്കുക, അപ്പോൾ അവൻ നിന്നെ അനുകരിക്കും. അത് വിശ്വാസമല്ല, തോന്നൽ മാത്രമായിരുന്നു. അത് ദൈവത്തെ സംശയിക്കുകയാണ്. വിശ്വാസം എന്നാൽ നിശബ്ദമായി ദൈവത്തെ കാത്തിരിക്കുകയും അവൻ്റെ ഹിതം നിവർത്തിക്കുകയുമാകുന്നു. അതെ, 91-ാം സങ്കീർത്തനത്തിൻ്റെ 11-ഉം 12-ഉം വാക്യങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചപ്പോൾ പിശാച് തെറ്റായിട്ടാണ് ഉദ്ധരിച്ചത്. ഏദൻ തോട്ടത്തിൽ വെച്ചും അവൻ ദൈവത്തിൻ്റെ വചനം തെറ്റായിട്ടാണ് ഹവ്വായോട് പറഞ്ഞു കൊടുത്തത്. യേശു ക്രിസ്തു എന്തിനാണ് പരീക്ഷിക്കപ്പെട്ടത്? എനിക്കും നിങ്ങൾക്കും പാപമില്ലാത്തൊരു രക്ഷകനുണ്ട് എന്ന് വെളിപ്പെടുത്തേണ്ടതിനാണ് അവൻ പരീക്ഷിക്കപ്പെട്ടത്. അവൻ പാപമില്ലാത്തവനും നിഷ്കളങ്കനും രക്ഷിപ്പാൻ പ്രാപ്തനുമാണ്. സകല ശക്തിയും അവന് നൽകപ്പെട്ടിരിക്കുകയാണ്. അവൻ അത് തെളിയിച്ചു. സുഹൃത്തെ, നമ്മെ അറിയുന്നവനും നമ്മോട് സഹതാപമുള്ളവനുമായ ഒരുവൻ ഇന്ന് മഹിമയിൽ നമുക്കായി ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരു രക്ഷകനുണ്ട് എന്നത് മനോഹരമായ വസ്തുതയല്ലേ? യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ആശ്രയിക്കാൻ പറ്റിയ ആളാണ് കർത്താവായ യേശു ക്രിസ്തു. അവിടുന്ന് താങ്കളുടെ പരീക്ഷകൾ അറിയുന്നു. അവിടുന്ന് താങ്കളുടെ വേദനകൾ അറിയുന്നു. അവൻ്റെ അടുത്തേക്ക് ചെല്ലുക. അവിടുന്ന് താങ്കളെ ആശ്വസിപ്പിക്കും, വിജയകരമായി മുൻപോട്ട് നയിക്കും. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താങ്കളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ.